كده ونتمنى لك هذه مثلا يكون من أيامين أنا صديق لا عاشوم قومي من غير كنا بلوانا نبران بريشدن 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 ويرغم الصدي ديوما يغرطا ولدنا وطل نمر ولدنا مرد قطلونا ويرغم الصدي ديوما يني بريشدنا ونو بلوانا يني بريشدنا ونو الله من الله تنمي بريشدنا ونو ഞങ്ങളോട് പരിശുദ്ധവനെയും ഇങ്ങോട്ട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഇങ്ങോട്ട് പരിശുദ്ധവനെയും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ ഒരു വർഷം സ്വത്തിലേക്കുമീനമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനി ദൃഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. കൊണ്ടുവന്ന രാജ്യശക്തിയും മഹത്വവും നേക്കുന്നതിനുള്ളതാകുന്നു ആമേ. കൃപ നിറഞ്ഞു മറിയുമേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരസ്ഥലമായ നമ്മുടെ കർത്താവായ ശിഷ്യോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോട് തുറയുമേ തമ്പുരാന്റെ അമ്മേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ശ്രീതമ്പുരാണമേ വേഷിച്ചുകൊള്ളണമേ ആമേ. ബാർക്കുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം ദൈവമേ. അനുഗ്രഹീതമായ ഒരു രാത്രി കാലം കൂടി നിന്റെ മുമ്പാകെ ദൈവമായ കർത്താവെ വന്ന നിന്റെ നാമത്തെ സ്തുതിപ്പാൻ ദൈവകരുണ ഞങ്ങൾക്ക് ഉണ്ടായതിനെ ഓർമ്മ നന്ദിയോടെ സ്തോത്രം. തുടർന്ന് അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. ഞങ്ങളിതുവരെയും നടത്തിയ വൻകൃപകളെ ഓർക്കുന്നു. ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളെ കൈക്കൊള്ളണമേ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കാൻ നല്ല പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവമായ കർത്താവെ MVS എല്ലാ പ്രവർത്തനങ്ങളും യൂണിറ്റ് തലത്തിലും ഏരിയ തലത്തിലും റീജിയണൽ ലെവലിലും ഡയോസിഷൻ ലെവലിലും അഖില മലങ്കര സഭാതലത്തിലും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അത് നടത്തുന്ന പ്രവർത്തകരെയും അല്പമായോ അധികമായോ അതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നോയമ്പും ഉപവാസങ്ങളും ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനുമായി തീരണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നോയമ്പിന്റെ ആദ്യ ദിവസങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ പ്രയാണം കർത്താവിന്റെ രക്ഷാകരമായ ശ്ലീബായിലേക്ക് നോക്കി നമ്മൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ രക്ഷാകരമായ ശ്ലീബ അത് നമുക്ക് വിജയത്തിന്റെ അടയാളമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന അടയാളമാണ് വിശുദ്ധ ശ്ലീബ എന്നുള്ളത്. നേരത്തെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സാങ്കത്യം ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് മുൻപിലേക്ക് അങ്ങ് പോകാം. യോഹന്നാന സുവിശേഷം 3:14 എന്തുകൊണ്ടായി ശ്ലീബ ഇത്രമാത്രം നമ്മൾ സഭ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് യേശുവിന്റെ വാക്കുകളിൽ തന്നെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:14 എന്തോ അവിടെ എഴുതിയേക്കുന്നേ,
മോർച്ച മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാവുന്നു.
മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. അപ്പൊ മനുഷ്യപുത്രനെയും ഉയർത്തപ്പെടാനായിട്ട് പോവുക, മനുഷ്യപുത്രനും ഉയർത്തപ്പെടാനായിട്ട് പോവുകയാണ് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് നമ്മൾ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് കാണുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, സർപ്പങ്ങള് അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് ജനങ്ങൾ താഴെ വീഴുകയാണ്, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് ജനമെല്ലാം കണ്ണുനീരോടെ മോശയോട് പറഞ്ഞു. മോശ അപ്പൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഉടനെ കൽപ്പിച്ചതാണ്, നീ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നതിന് ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ട് അല്ലെങ്കിൽ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അതാണ് പഴയ നിയമ സംഭവം. എന്നാൽ അങ്ങനെ സർപ്പത്തിന്റെ കടിയേറ്റ് അങ്ങനെ അതിൽ നിന്ന് പിന്നെ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ച ആൾക്കാർക്ക് പിന്നെ അത് അതിൽ തന്നെ ഒരു പൂർണതയായിട്ട് തോന്നി. അത് അവര് പ്രത്യേകം വെച്ച് പൂജയും ധൂപാർപ്പണവും ആരാധനയൊക്കെ തുടങ്ങി. അതാണ് നമ്മള് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ കാണുന്നത്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ ആദിവാക്യം, ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശേയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അങ്ങനെ ഹിസ്കിയാവ് രാജാവായി കഴിഞ്ഞപ്പോ ചെയ്ത ഒരു സംഭവമാണ് വായിക്കുന്നത്. 3-ാം വാക്യം, അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിസ്കിയ രാജാവിന്റെ നല്ല ഗുണങ്ങളെ പറ്റി പറയുക. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാനിപ്പോ വായിക്കുന്നത് 2 Kings 18:1-4. 4-ാമത്തെ വാക്യത്തിൽ, അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു, അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന പേരായിരുന്നു. അതായത് പഴയ നിയമത്തിന്റെ ഒരു പൊരുള്, യേശുക്രിസ്തുവിടെ പ്രത്യേകമായിട്ട് കൽപ്പിക്കുന്ന ഒരു കാര്യം, പഴയ നിയമം അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല. ഹിസ്കിയാവ് നെഹുഷ്ഠാൻ എന്ന് പറയുന്ന ഒരു ആരാധനാ സംവിധാനത്തിലേക്ക് ഈ കാര്യം പോയപ്പോൾ ഹിസ്കിയാവ് അതിനെ ഉടച്ചു കളഞ്ഞു. എന്നാൽ യേശുക്രിസ്തു ആ സംഭവത്തെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അതാണ് ഞാൻ ആദ്യം വായിപ്പിച്ച് യോഹന്നാനുസുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. അതൊരു മോശ സംഗതിയായിരുന്നെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തു അത് ഏറ്റുപറയത്തില്ല. യേശുക്രിസ്തു അത് ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവര് വിഗ്രഹം ത്തിന് ധൂപമർപ്പിക്കുന്നത് പോലെ അതിനെ വെച്ചുപൂജ നടത്തിയത് തെറ്റ്, എന്നാൽ മോശ ചെയ്തത് നല്ല കാര്യം. ആ നല്ല കാര്യം പൂർണ്ണതയിൽ എത്തുന്നത് എന്റെ കുരിശുമരണത്തോടു കൂടിയാ. അതാ യേശു പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളും മനസ്സിലിരിക്കണം: പഴയ നിയമ സംഭവം, അതിനെ എന്നെ ഗുസ്താനെ ഉടച്ചു കളഞ്ഞത്, യേശുക്രിസ്തു അതിനെ ഏറ്റുപറയുന്നത്. യേശുക്രിസ്തു ഏറ്റുപറയുന്നത് ദൈവം എന്തർത്ഥത്തിൽ അതിനെ കൽപ്പിച്ചുവോ മോശം ചെയ്ത ആ കാര്യം, അതിനപ്പുറമായ ഒന്നിലേക്കും പോകണ്ട, യേശുക്രിസ്തുവിലേക്ക് നോക്കൂ. അതുകൊണ്ട് വിശുദ്ധ സഭയിൽ 25 നോയമ്പിന്റെ അന്ന് മാത്രമാണ് ഈ നൊർത്ത ഉയർത്തുന്നത്, അതിൽ കുരിശകുന്നത്, സർപ്പത്തിന്റെ ഒന്നും പടമൊന്നുമല്ല, കുരിശ. യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. മോശം മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാവുകയാണ്, യേശുക്രിസ്തുവിങ്കിലേക്ക് നോക്കി ജീവൻ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗലാത്യലേഖനം 6:14 Galatians 6:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ മോശം മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രം ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കുരിശിന്റെ പ്രത്യേകത പൗലോസ് ശ്ലീഹ ഏറ്റു പറഞ്ഞു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു കുരിശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. നമുക്ക് വരച്ചു കിട്ടിയേക്ക് കുരിശിക്കപ്പെട്ട യേശുവിനെ. അപ്പൊ യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയുള്ള മനുഷ്യപുത്രം ഉയർത്തപ്പെടേണ്ടതാകും. അങ്ങനെ ഉയർത്തപ്പെട്ട ആ കുരിശ്, നമ്മുടെ രക്ഷാകരമായ കുരിശ്, എന്താ കുരിശിന്റെ പ്രത്യേകത? 1 Corinthians 1:18, 1 Corinthians 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്തോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അപ്പൊ കുരിശിന്റെ ഈ വചനം, നമ്മളെ നിർത്തോയിൽ നാട്ടിയിരിക്കുന്ന കുരിശിന്റെ ഈ വചനം, അത് സംസാരിക്കുന്നത്, വചനം എന്ന് പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന കാര്യമാണ്. ആ കുരിശ് നമ്മളോട് സംസാരിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാ. നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമാണ്. കുരിശ് വരയ്ക്കുന്നത്, കുരിശ് ധരിക്കുന്നത്, കുരിശ് വഹിക്കുന്നത് ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പോഷത്വമാണ് അത്. അവർക്ക് അവരാരാന്ന് പറഞ്ഞ് നശിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയായിട്ട് നമ്മള് കുരിശ് വരിക്കുകയും വഹിക്കുകയും ധരിക്കുകയും ഒക്കെ നമ്മള് നമുക്ക് ആ രക്ഷ നൽകിയ കുരിശിനെ നമ്മൾ ഓർക്കുകയും ചെയ്ത് ആ ആരാധനാ കാലഘട്ടം കഴിയുമ്പോൾ അത് എടുത്ത് അങ്ങ് മാറ്റുക. പിന്നെ അത് വെച്ച് പൂജയൊന്നുമില്ല, എടുത്തങ്ങ് മാറ്റി. ഈ ലിറ്റർജിക്കൽ ഇയറിൽ നമുക്കിതൊന്ന് ഓർക്കാൻ വേണ്ടി, അപ്പോൾ മോശ എന്ത് അർത്ഥത്തിൽ ചെയ്തോ അത് ഏത് രീതിയിൽ പൂർണ്ണമാക്കണമെന്ന് യേശു കൽപ്പിച്ചോ അതേ രീതിയിൽ മാത്രം നമ്മൾ കുരിശിനെ ദൈവാലയത്തിന്റെ നടുവിൽ ഉയർത്തിക്കൊണ്ട് മുൻപിലേക്ക് പോവുകയാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതല്ലാതെ അത് വെച്ച് പൂജയോ വിഗ്രഹമോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരി യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ കുരിശിന്റെ അവബോധം നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം ഉള്ളതാണ്. ഇനി ആ കുരിശിലേക്ക് നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ആ കുരിശല്ലാതെ നമുക്ക് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. യേശുവിന്റെ കുരിശാണ് നമ്മുടെ സുവിശേഷം. കുരിശിന്റെ വിജയമാണ് നമ്മുടെ സുവിശേഷം. കുരിശിന്റെ അപ്പുറമായുള്ള ഉയർപ്പാണ് നമ്മുടെ വലിയ പ്രത്യാശ. അതായത് കല്ലറയ്ക്കും കുരിശിനും അപ്പുറമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് ഇപ്പോഴും കർത്താവ് കുരിശെ കിടക്കുന്ന രൂപമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സ്ലീബ, അത് നമ്മുടെ അടയാളമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നമ്മൾ അതിലൂടെ ഓർക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതിൽ നോക്കി യാത്ര ചെയ്യേണ്ടത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ പഠന കാര്യങ്ങളിലേക്ക് കടക്കുന്നു. വിശുദ്ധ സഭയുടെ ലിറ്ററജിക്കൽ ഇയർ, അത് ലക്ഷണറിയെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ബൈബിൾ റീഡിങ് അതിന് ദർ ഈസ് സെവൻ സീസൺ ഫോർ എവറി ലിറ്റർജിക്കൽ ഇയർ. ഏഴ് സീസൺ ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വേദവായന ഭാഗങ്ങൾ ഏഴ് കാലഘട്ടങ്ങളായി തിരിച്ചാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് നമ്മുടെ കർത്താവിന്റെ രക്ഷണ പ്രവർത്തനങ്ങൾ ഒരാവർത്തി തികച്ചിരിക്കും. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കണം. ദ ബൈബിൾ റീഡിങ്സ് ആർ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അതിന്റെ മെറ്റീരിയൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, അത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതും കൂടെ എടുത്ത് മലയാളത്തിൽ നോക്കുന്നവർ അതില് ഇംഗ്ലീഷ് നോക്കുന്നവർ അത് നോക്കിയിരുന്ന് ക്ലാസ്സിൽ സംബന്ധിക്കണമേ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദ സെവൻ സീസൺ, ദ ബൈബിൾ റീഡിങ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടു സെവൻ സീസൺ ഫോർ ദിസ് റീസൺ ഇൻ ദ കോഴ്സ് ഓഫ് ദി വൺ ഇയർ ദ സാൽവിഫിക് വർക്ക്സ് ഓഫ് അവർ ലോർഡ് ആർ ഗോൺ ത്രൂ വൺസ്. അതിനാണ് നമ്മളൊരു ലിറ്റർജിക്കൽ ഇയർ വെച്ചേക്കുന്നത്. എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച മരിച്ചടക്കവും ഉയർപ്പും ഒക്കെ നമ്മൾ ഓർക്കുന്നതിന്റെ കാര്യം, അത് കർത്താവിന്റെ രക്ഷണീയ പ്രവർത്തനങ്ങളെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓർക്കുക. നമുക്കതല്ലാതെ വേറെ ഒന്നും ഓർക്കാനില്ലെന്നേ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള റിയലൈസേഷൻ എന്ന് മാത്രമാണ് നമ്മളെപ്പോഴും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ രക്ഷാകരമായ ഈ പ്രവർത്തനങ്ങളെ എപ്പോഴും ഓർക്കണം. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, ചുമ്മാതെ വാരിയും വലിച്ചു ഓടുന്നു വിടുന്നുമല്ല, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് കൃത്യമായിട്ട് ഓർത്ത് അത് മാത്രം ധ്യാനിച്ച് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഓർക്കാനില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് റിപ്പീറ്റിംഗ് എവരി ഇയർ. അത് വേറെ ഒന്നും നമുക്കില്ല. നമുക്ക് റിയലൈസ് എന്നുള്ള പ്രാർത്ഥനയും കണ്ണുനീരോടുള്ള ജാഗരണവും ഇതോടൊപ്പം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നോക്കി പാർത്തിരിക്കുകയും. ഞാൻ കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. എന്നാലും ഒരു 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 പ്രാവശ്യം കൂടെ വിലാപങ്ങളുടെ പുസ്തകം ഒന്നുകൂടെ വായിച്ചു. അത്ര മനസ്സിനെ നമ്മളെ പിടിച്ചുരയ്ക്കുന്ന ഒരു വാക്യമാണ് വായിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 3:22. അത് എടുക്കുമ്പോഴത്തേനും അതിന്റെ വ്യത്യാസം ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ കിട്ടുന്നതാണ് കൃപ. അതിന് ഗിഫ്റ്റ് എന്നോ ബ്ലെസ്സിങ്സ് എന്നോ ഒക്കെ നമുക്ക് പറയാം, ഗ്രേസ് എന്നോ ഒക്കെ പറയാം. അർഹതയില്ലാത്തതൊക്കെ കിട്ടുക. വാട്ട് ഈസ് മേഴ്സി? മേഴ്സി എന്ന് പറഞ്ഞാൽ കരുണയാണ്. എന്താ കരുണ എന്ന് പറഞ്ഞാല്? കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയുള്ളത് കിട്ടാതിരിക്കുന്ന. എന്തിനാ അർഹത? ന്യായവിധിക്ക് അർഹതയുണ്ട്, അടി കൊള്ളാൻ അർഹതയുണ്ട്, ഒരു ശിക്ഷാവിധിക്ക് അർഹതയുണ്ട്. അത് കിട്ടാതിരിക്കുന്നതാണ് കരുണ. ദൈവമേ ആ ശിക്ഷയിൽ നിന്ന് കോപകോടികളിൽ നിന്ന് നമുക്കുള്ള രക്ഷയാണ് കരുണ എന്ന് പറയുന്നത്. അതിപ്പം വായിക്കുമ്പോൾ മനസ്സിലാകും. ഇത്രയും മനോഹരമായ ഒരു വാക്യം, കരുണയെ വിശദീകരിക്കുന്ന ഒരു വാക്യം ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല. വായിച്ചു വിലാപങ്ങൾ 3:22.
നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയവാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ.
മനസ്സിലായോ? ഇതാ കാര്യം. നമുക്ക് നമുക്ക് അർഹതയുണ്ട്. എന്തിനാ? മുടിഞ്ഞു പോകാൻ അർഹതയുണ്ട്. പക്ഷെ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകും, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അതാ കരുണ. അതിനുവേണ്ടി ഈ പ്രാർത്ഥന മുഴുവൻ 40 കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന മുടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ, നശിപ്പിച്ച് ചില സങ്കീർത്തനങ്ങളുടെ മേളിൽ എഴുതി വെച്ചിട്ടില്ലേ, ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി ഞങ്ങൾക്ക് We have to get eternal life, God. For that, we are depending on your mercy, on in your mercy. ഞങ്ങള് നിന്റെ കരുണയിലല്ലാതെ മറ്റെങ്ങനെ ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല. ഞങ്ങൾക്ക് നിത്യജീവൻ ആവശ്യമുണ്ട്. ഞങ്ങളെ നശിപ്പിച്ചു കളയരുത്. ഇതാ കരുണ. കൃപയെന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തത് കിട്ടുന്നതാ. അർഹതയുള്ളത് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാ കരുണ. അങ്ങനെ പ്രാർത്ഥിച്ച് ശ്രീബായെ നോക്കി വളരെ നല്ല മനസ്സോടെ ഞങ്ങളുടെ ആത്മത്തിന് അതിനാരെ രക്ഷയുണ്ടായി. അതൊക്കെ ഈ ഇത് കൊള്ളിയാഴ്ച ഇത് പറയുമ്പം നല്ല ശക്തിയായിട്ട് ചങ്കിന്റെ ഉള്ളിൽ നിന്ന് പറയണം. അധരം കൊണ്ട് പറഞ്ഞാൽ പോലെ ചങ്കിന്റെ ഉള്ളിൽ നിന്ന് ഇത് മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, പ്രത്യേകിച്ച് ക്ലാസ്സുകളെ സംബന്ധിക്കുന്നവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. പല പള്ളികളിലെയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിലും ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് ഈ കാര്യങ്ങൾ നോട്ട് കുറിച്ചെടുത്ത് അടുത്ത വനിതാസമാര മീറ്റിംഗില് ഈ ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുന്ന പല പള്ളികളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ദൈവനാമം മഹത്വപ്പെടാനായിട്ടാണ്. അത് നിങ്ങൾക്കത് നല്ലതായിട്ട് തോന്നുന്നുവെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനും വിശുദ്ധ സഭയുടെ കൊമ്പ് ഉയരാനും വേണ്ടി മാത്രമാണ് സഭ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളത് വിശദീകരിക്കുക മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ള ബലഹീനരുടെ ദൗത്യം. അത് നിങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുവെങ്കിൽ എല്ലാം നിങ്ങളുടെ അനുഗ്രഹത്തിനും തലമുറകളുടെ നന്മയ്ക്കും ഒക്കെയായിട്ട് തീരും. ദൈവം അത് മാനിക്കും. ദൈവം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇനിയും നമ്മൾ ഈ കഷ്ടാനുഭവാഴ്ചയിലെ ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് അർത്ഥം മനസ്സിലാക്കി നല്ല രീതിയിൽ അതിൽ പങ്കെടുക്കുമെന്ന് ദൈവനാമമോഹത്തിനായിട്ട് ചിന്തിക്കും. ഈ 7 സീസണായിട്ട് ഈ ഒരു വർഷത്തെ അതിന്റെ വായനാ ഭാഗങ്ങളെയും തിരിച്ചിട്ടുണ്ട്. ആ 7 വായനാ ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്നത് ഇത് 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വായനാ ഭാഗങ്ങളും ഉണ്ട്, ഒരു വർഷത്തെ ലിറ്റർജിക്കൽ ഇയറിന്റെ 7 സീസൺസും. അത് കോമൺ ആയിട്ട് നമുക്ക് ആ കാര്യം ഡിക്ഷണറിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും റീഡിങ്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും 7 സീസണേയും കൂടെ ഒന്ന് മനസ്സിലാക്കി ലിറ്റർജിക്കൽ ഇയറിനെയും കൂടെ മനസ്സിലാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതിൽ ഒന്നാമത്തെ സീസൺ എന്ന് പറയുന്നത് അനൗൺസിയേഷൻ ആണ്, അറിയിപ്പ് കാലമാണ്, അറിയിപ്പ് കാലഘട്ടം. നമുക്കറിയാം നമ്മുടെ ലിറ്റർജിക്കൽ ഇയർ ആരംഭിക്കുന്നത് ഒക്ടോബർ 31 സൺഡേ വന്നാൽ അന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന സൺഡേയിലോ ആണ്. വീണ്ടും ശ്രദ്ധിച്ചു, ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാ, എന്നാലും വീണ്ടും മനസ്സിലാക്കാനായിട്ട് പറയുന്നു. ഒക്ടോബർ 31 സൺഡേ വന്നാൽ അന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന സൺഡേ, നവംബർ 1, 2, 3, 4, 5 ഒക്കെ. ഈ വർഷത്തെ എന്നായിരുന്നു ഓർക്കുന്നുണ്ടോ? നവംബർ 5 ആയിരുന്നു 2017ലേത് നവംബർ 5 അന്ന് തുടങ്ങിയത്. കുദോഷ് ഈത്തോ ഖാദീഷ് എന്ന വാക്കിന്റെ അർത്ഥം ഹോളി അല്ലെ സാങ്കിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കുദോഷ് ഈത്തോ, ഈത്തോ എന്ന് വെച്ചാൽ പള്ളി. ദൈവാലയത്തിന്റെ ശുദ്ധീകരണമാണ് ആദ്യത്തെ ആഴ്ച. കുദോഷ് ഈത്തോ ആണ് കലണ്ടർ വർഷത്തെ ആദ്യത്തെ ആഴ്ച. നമ്മള് ചിങ്ങമാസം എന്നും ജനുവരി 1 എന്നും ഒക്കെ പറയുന്ന പോലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ആഴ്ച കുദോഷ് ഈത്തോ ഞായറാഴ്ചയാണ്, അന്നാണ് തുടങ്ങുന്നത്. അതായത് സഭയുടെ ശുദ്ധീകരണം. പിന്നെ വരുന്ന ഞായറാഴ്ച ഹൂദോസ് ഈത്തോ. ഈ 2 വാക്കുകൾ നമ്മൾ തെറ്റിപ്പോകരുത്. ആദ്യത്തെ ഞായറാഴ്ച കൂദോഷ് KOO, അടുത്തത് HOO, ഹൂദോഷ് ഈത്തോ. ഹൂദോഷ് ഈത്തോ എന്ന് പറഞ്ഞാൽ ദ ഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച് എന്ന. ഹൂദോഷ് എന്ന് വെച്ചാൽ ഡെഡിക്കേഷൻ, ഈത്തോ പള്ളി അല്ലെങ്കിൽ ചർച്ച്. അപ്പോ ഹൂദോഷ് ഈത്തോ എന്ന് വെച്ചാൽ സഭയുടെ പ്രതിഷ്ഠയുടെ ദിനമാണ്, സഭയുടെ പ്രതിഷ്ഠ. ഒന്നാമത്തെ ആഴ്ച സഭയുടെ ശുദ്ധീകരണം കൂദോഷ് ഈത്തോ, രണ്ടാമത്തെ ആഴ്ച ഹൂദോഷ് ഈത്തോ അല്ലെങ്കിൽ സഭയുടെ പ്രതിഷ്ഠയുടെ ദിനം, ഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച്. അപ്പൊ സഭയുടെ ശുദ്ധീകരണവും സഭയുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോരുത്തരും അതിലെ അംഗങ്ങളാകിയാൽ നമുക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമാണ് എന്നുള്ളത് ഓർത്തിരുന്നോളണം. കുദോഷ് ഈത്തോ ഈസ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദി കലണ്ടർ ഇയർ. ദ ഫോളോയിങ് സൺഡേ ഈസ് കോൾഡ് ഹൂദോഷ് ഈത്തോ, ദാറ്റ് ഈസ് ദ ഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച്. Since each one of us is a member of the church, the dedication of the church is also applicable to all of us. The change in one individual affects the whole church. നമ്മളിൽ ഒരാൾക്കുള്ള പാപം സഭയെ മുഴുവനായിട്ട് ബാധിക്കും. അത് പലരും ചിന്തിക്കാത്തതായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഒരാളുടെ പാപം സഭയെ മുഴുവനായിട്ട് ബാധിക്കും. നമ്മളുടെ വിശുദ്ധീകരണം സഭയെ മുഴുവനായിട്ട് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. പഴയ നിയമത്തിൽ നിന്ന് തിരുമേനി ഇവിടെ എഴുതിയിരിക്കുന്ന ആഖാന്റെ പാപത്തെ കുറിച്ച് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അത് വായിച്ച സമയം കളയണമെന്നില്ല. ഇവര് കനാൻ ദേശത്തേക്ക് വന്നപ്പം ഇതിന്റെ എല്ലാം ആദ്യ ഫലം കർത്താവിനുള്ളതാണല്ലോ, ദൈവത്തിനുള്ളതാ. അതുകൊണ്ട് ഇവര് കനാന്റെ ഭൂമിക കൈവശമാക്കുമ്പോൾ ആദ്യത്തെ പട്ടണം ഏത് പട്ടണം? എരിഹോ പട്ടണം. എരിഹോ പട്ടണം അങ്ങനെ യോശുവയും കൂടെയുള്ളവരുമെല്ലാം 7 ദിവസം ഇങ്ങനെ ആ പട്ടണത്തിന് ചുറ്റും നടന്നു. 7-ാം ദിവസം കാഹളം ഊതി കഴിഞ്ഞപ്പോൾ പട്ടണത്തിന്റെ മതില്, കോട്ടയുടെ മതിൽ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞ അവർ നേരെ നടന്ന് അകത്തോട്ട് കയറി എന്നാ പറയുന്നത്. അങ്ങനെ നേരെ നടന്ന് കയറണ വലിയ കല്ലും മുട്ടിയൊക്കെ കിടക്കണം, നേരെ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ദൈവം അത്രമാത്രം അതിനെ ലിറ്ററലി നമ്മൾ ഒന്നെടുക്കുവാണെങ്കിൽ ദൈവം അത്രമാത്രം അതിനെ പൊടിയാക്കി അവരുടെ മുമ്പിൽ ഇട്ടു എന്നതിന് അർത്ഥം. അവരങ്ങനെ നേരെ പട്ടണത്തിലേക്ക് കയറി എന്ന് പറയാം. അപ്പൊ അങ്ങനെ അവർ കയറി, അവരോട് യഹോവയാണ് ദൈവം അരളി ചെയ്തിരുന്നു, അതിനകത്ത് ഇതെല്ലാം ശവദാർപ്പിതമാണ്, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചേക്കുന്ന കാര്യമാണ്. ആദ്യത്തേതല്ല, കടിഞ്ഞുരുകളെ മുഴുവൻ ദൈവത്തിന് വേണ്ടി കൊടുത്ത് പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇതിലേക്ക് കയറുന്നത്. അപ്പൊ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് മുഴുത്തതും പഴുത്തതും ഒക്കെ കാണുമ്പോൾ ഒന്ന് എടുക്കരുതെന്ന് പറഞ്ഞു. അത് കേൾക്കാതെ യഹൂദ ഗോത്രത്തിൽ സർഹ്യകുലത്തിൽ കർമ്മിയുടെ മകനായ ആഖാൻ 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും ബാബിലോനിയ മേലങ്കിയും എല്ലാം കണ്ടു മോഹിച്ചു എടുത്തു. കണ്ടു മോഹിച്ചു എടുത്തു എന്ന് എഴുതിയേക്കുന്നത് ഐ സോ കവറ്റഡ് ആൻഡ് ടുക്ക് എന്നാ പറയുന്നത്. കാഴ്ച, മോഹം, പാപം, അത് വേറെ വിഷയങ്ങളാ, കോട്ടെ. അപ്പൊ ഈ ആഖാൻ ചെയ്ത പാപം, ഈ ആഖാൻ പാപം ചെയ്തു. പക്ഷെ ദൈവം ഈ ഇസ്രായേലിനോട് കൽപ്പിക്കുന്നത്, ഇസ്രായേലേ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട് എന്ന. ആഖാൻ ഒരു പാപം ഉണ്ടെന്നല്ല പറഞ്ഞേ, ഇസ്രായേലേ നിന്റെ നടുവിലൊരു ശാപമുണ്ട്. അപ്പൊ ഒരുത്തം ചെയ്തത് കൊണ്ട് ഇസ്രായേലിനെ മുഴുവൻ അടുത്ത പട്ടണം, ചെറിയ പട്ടണമായ ഹായ് പട്ടണത്തെ പിടിക്കാൻ പോയി അവരടിച്ച് ഓടിച്ചു കളഞ്ഞു ഇസ്രായേൽ മക്കളെ എല്ലാം, വീരശൂര പരാക്രമികളെ എല്ലാം തല്ലി ഓടിച്ചു തിരിച്ച്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് യഹോവയെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് ആഖാന്റെ പാപം ഇസ്രായേലിന്റെ പാപമായിട്ട് മാറി. ഇനിയും ഞാനൊരു വാക്യം കൂടെ പറയാം, അതൊന്ന് വായിച്ചാട്ടെ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 26. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 26-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാവും.
അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു.
അതിന്റെ കാര്യം, അത് ഇവിടെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും സഭയുടെ കാര്യമാണ് പറയുന്നത്. പറഞ്ഞു വന്നേച്ച് പൗലോസ് ലേഖ പറയാ, ആകയാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. കൈക്ക് വേദന വന്നാൽ കൈയുടെ ആ ഭാഗത്ത് മാത്രമല്ല വേദന, മറിയാമയ്ക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ മറിയാമയ്ക്ക് മാത്രമല്ല വേദന, സഭയ്ക്ക് മുഴുവന. മത്തായിക്ക് ഒരു നന്മ വന്നാൽ മത്തായിക്ക് മാത്രമല്ല സന്തോഷം, സഭയ്ക്ക് മുഴുവന. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവം ഒക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. എന്റെ താഴോട്ട് അതിന്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെതല്ല എന്ന് കാല് പറഞ്ഞാൽ അങ്ങനെ അല്ലാതിരിക്കുകയില്ല, കൈ പറഞ്ഞാൽ അല്ലാതിരിക്കുകയില്ല, കോട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ നന്മകളും എല്ലാം സഭയെ ബാധിക്കും. കാരണം ഞാനും നിങ്ങളും ഒരു അപ്പത്തിന്റെ അംശികളായി തീർന്ന് യേശു ക്രിസ്തു എന്ന തലയോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ, ഈ ബോധം വേണം. വ്യക്തികളായിട്ട് പള്ളി വരും, വിശുദ്ധ കുർബാന അനുഭവിച്ച് ഒരു സമൂഹമായി ഓരോ ആഴ്ചയിലും സംഭവിക്കുന്ന കാര്യമല്ല, ഒരു വിശുദ്ധ കുർബാനയിലൂടെ ഒരു മമദീസയിലൂടെ സഭയിൽ അംഗങ്ങളാകുന്നതോടുകൂടി അത് സംഭവിച്ചു കഴിഞ്ഞു. അത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും ഒക്കെ സഭയെ ബാധിക്കും. ഇവിടെ അമേരിക്കയിൽ ഒരു തിയോളജി ഉണ്ട്, എന്നെ എനിക്ക് എന്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം, പിന്നെ ചിലർക്ക് മൈവേ ഓർ ഹൈവേ ഒക്കെയാ. പക്ഷെ ഇതൊന്നുമല്ല കാര്യം. ഒരു അവയവത്തിന് കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. അതുകൊണ്ട് സഭയുടെ പ്രതിഷ്ഠയും സഭയുടെ ശുദ്ധീകരണവും എല്ലാം നമ്മുടേതാക്കി തീർക്കണം എന്ന തിരുമേനിയുടെ പക്ഷം നമ്മളത് ഓർത്തിരിക്കുകയും ചെയ്യണം. പിന്നെ വരുന്ന എല്ലാം തന്നെ 5 വിശുദ്ധരെ ഓർക്കുന്ന ആഴ്ചയാണ്. പിന്നീട് വരുന്നത് നമുക്കറിയാം, അനൗൺസിയേഷൻ ടു സിക്കറായ, അനൗൺസിയേഷൻ ടു സെയിന്റ് മേരി, വിസിറ്റ് ഓഫ് സെയിന്റ് മേരി ടു എലിസബത്ത്, ബർത്ത് ഓഫ് ജോൺ ദി ബാപ്റ്റിസ്റ്റ്, റവലേഷൻ ടു സെയിന്റ് ജോസഫ്. ഇവരെ ഇങ്ങനെ അഞ്ച് വിശുദ്ധരെ ഓർക്കുക. ആരൊക്കെയാ? സക്കറിയ, മറിയം, എലിസബ, ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ജോസഫ്, ഇവരെ എല്ലാം ഓർക്കുകയാ. നോക്കൂ, ഇതൊക്കെയാ സംഭവിക്കുന്നത് കേട്ടോ. ഇത് അറിവില്ലാതെ നമ്മൾ ഇന്ന് ചുമ്മാ കൊട്ടയ്ക്ക കുറയ്ക്കാന്ന് പറഞ്ഞേച്ച് കുറ്റം കുറെയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരുക. ഇത് എത്ര മനോഹരമായിട്ടാ പിതാക്കന്മാർ ക്രമീകരിച്ചേക്കുന്നത്. ഓരോ ആഴ്ചയിലും വന്ന് ഇവരെ എല്ലാം ഓർക്കുക. അപ്പൊ സഭയുടെ ശുദ്ധീകരണം, സഭയുടെ പ്രതിഷ്ഠ, അതിനുശേഷം ഉള്ള അഞ്ചാഴ്ചകളിലായിട്ട് അഞ്ച് വിശുദ്ധരെ ഓർക്കുന്നു. അതാണ് ഒന്നാമത്തെ കാലഘട്ടം, അനൗൺസിയേഷൻ, സീസൺ ഓഫ് അനൗൺസിയേഷൻ, എല്ലാവരോടുമുള്ള അറിയിപ്പിന്റേതായിരിക്കുന്ന കാലഘട്ടം. സെക്കൻഡ് സീസൺ ഈസ് ദാറ്റ് ഓഫ് ദി ഫീസ്റ്റ് ഓഫ് ലൈറ്റ് സച്ച് എസ് ദാറ്റ് ഓഫ് ക്രിസ്മസ് ആൻഡ് ദനഹ ഓർ ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ്. അതിനെ നമ്മൾ എപ്പിഫനി, ദ സീസൺ ഓഫ് എപ്പിഫനി എന്നാ പറയുന്നത്. രണ്ടാമത്തെ കാലഘട്ടം പ്രകാശത്തിന്റെ പെരുന്നാളുകളായ ജനനത്തിന്റെയും ദനഹായുടേതുമാണ്. ദനഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉദയം എന്നാണ്. ആ കാലഘട്ടങ്ങളിലെ വായനകളെല്ലാം അങ്ങനെയാണ്. സ്നാപകന്റെ പിതാവായ സക്കറിയ പറയുന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 78-79 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ത്രൂ ദ ടെൻഡർ മേഴ്സി ഓഫ് അവർ ഗോഡ് വെയർ ബൈ ദ ഡേ സ്പ്രിംഗ് ഫ്രം ഓൺ ഹൈ ഹാഡ് വിസിറ്റഡ് അസ് ടു ഗീവ് ലൈഫ് ടു ദം ദാറ്റ് സിറ്റ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഇൻ ദ ഷാഡോ ഓഫ് ഡെത്ത് ടു ഗൈഡ് അവർ ഫീറ്റ് ഇൻ ടു ദ വേ ഓഫ് പീസ്. ഇരുളിലും അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യാതിരേഖത്താൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാന മാർഗങ്ങളിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. അങ്ങനെയാണ് അതിനെ ഉദയം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വരവ്, ദനഹ പ്രസാവിന്റെ ജനനം, മാമോദീസ ഒക്കെ നമ്മൾ ഓർക്കുന്നു. അത് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. ഫീസ്റ്റ് ഓഫ് എപ്പിഫനി, അത് ഉദയത്തിന്റെ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പെരുന്നാളായിട്ട് അതിനെ നമ്മൾ ആ കാലഘട്ടത്തിനെ കാണുകയാണ്. As we know, these two feasts are the remembrance of the incarnation of the one who came to redeem us from the bondage of Satan. ക്രിസ്മസ് എൽദോ പെരുന്നാളിൽ നമ്മൾ ഓർക്കുന്നതാണ്, ക്രിസ്മസ് ഓർക്കുന്നതാണ്. ആൻഡ് ദ ബാപ്റ്റിസം ഇൻ ജോർഡൻ, ബോത്ത് ഓഫ് ദീസ് ആർ ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ് ഇൻ പ്ലേസസ് വെയർ ദർ ഈസ് സ്നോഫോൾ ഓൺ മൗണ്ടൻസ് കവേർഡ് വിത്ത് സ്നോ. ദ ഗ്ലോ ഓഫ് സൺലൈറ്റ് ഫോളിംഗ് ഓൺ ദ സ്നോ അറ്റ് ദിസ് ടൈം മേക്സ് ദിസ് പീരിയഡ് മോർ മീനിങ് ഫുൾ. വളരെ കാൽപ്പനികമായി അങ്ങനെ നല്ലൊരു ദർശനം കൂടി തിരുമേനി അവതരിപ്പിച്ചേക്കുവാണ്. അങ്ങനെ പ്രകാശം മഞ്ഞുപാളികളിലേക്ക് വീണ് അത് അത്ര കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ആ ഒരു സമയത്തെ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നുള്ളതാണ്. കുന്നംകുളത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ. പിണ്ടിപ്പെരുന്നാൾ നടത്താറുണ്ട്, ദനഹ കാലഘട്ടത്തിൽ നടത്തുന്നതാണ്. അവരെല്ലാം ആയിരക്കണക്കിന് മൺചിരാതികളിൽ പള്ളിക്ക് ചുറ്റും അവരെ പ്രത്യേകമായിട്ട് അതിന്റെ പ്രകാശം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, അതുപോലെ നദികളിലും തോടുകളിലും ഒക്കെ ഈ മൺചിരാതുകളിൽ ഇങ്ങനെ പ്രകാശം നിറച്ച് വാഴപ്പിണ്ടിയിൽ ഈർക്കിലി കൊണ്ട് പ്രത്യേകമായിട്ട് കോട്ടി ഉണ്ടാക്കുന്ന അതിന്റെ ഹാങ്ങറുകളിൽ ഓരോ മൺചിരാതുകൾ വെച്ച് അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ദീപനാളങ്ങൾ കൊണ്ട് പ്രകാശത്തിന്റെ പെരുന്നാളിനെ മനോഹരമാക്കി ഇപ്പോഴും ആചരിക്കുന്നതാണ് നമ്മുടെ കുന്നംകുളത്തുള്ള സഹോദരന്മാര്, ബാബാതിരിമേനിയുടെ നാട്ടുകാര്. അത് പോയി കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിണ്ടിപ്പെരുന്നാളെന്നാണ് അവര് പറയുന്നത്. ആകട്ടെ, ഞാൻ സൂചിപ്പിച്ചു, ഇതൊക്കെ സഭയിൽ നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദ തേർഡ് സീസൺ ഈസ് ദ സീസൺ ഓഫ് ദ പെനൻസ് ആൻഡ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ഫാസ്റ്റ് ഓർ ആബ്സ്റ്റിനൻസ്. ദ ഡേയ്സ് ദ മിറക്കിൾസ് ആൻഡ് സൈൻ ഓഫ് ദി ലോർഡ് ആർ കണ്ടംപ്ലേറ്റഡ്. ദിസ് ഈസ് അവർ സറണ്ടർ ടുഗദർ വിത്ത് ദ ബ്രൈഡ് ഗ്രൂം. അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടം, മൂന്നാമത്തെ കാലഘട്ടം നൊയമ്പിന്റേതാണ്, നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ധ്യാനത്തിന്റെയും ഉപവാസത്തിന്റെയും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും ധ്യാനിക്കുന്ന ദിവസങ്ങൾ. മണവാളനോടൊപ്പമുള്ള നമ്മുടെ സമർപ്പണമാണ് ഈ ദിവസത്തിന്റേത്. കർത്താവിന്റെ അത്ഭുതങ്ങളെല്ലാം ഓർക്കുന്നു, പരിശുശ്രൂഷയെ ഓർക്കുന്നു, ജനനത്തെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് പരിശുശ്രൂഷയുടെ തുടക്കം സ്നാനം സ്വീകരിക്കുന്നത് ദനഹായായിട്ട് ഓർക്കുന്നു. അതിനുശേഷം കർത്താവിന്റെ പരിശുശ്രൂഷകളെ നോയമ്പ് നോക്കിയ കാര്യം, അതെല്ലാം കൂടെ 50 ദിവസങ്ങളിലായിട്ട് കർത്താവിന്റെ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും ഓർക്കുന്നു. മൂന്നാമത്തെ നൊയമ്പ് കാലഘട്ടത്തിൽ. നാലാമത് ഉയർപ്പിന്റെ കാലം. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാതെ മുന്നോട്ട് അങ്ങ് പോകുന്നത് കേട്ടോ. ഓരോന്നും ഒത്തിരി വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ ക്ലാസ് തീരാതെ വരും. അതുകൊണ്ട് നാല് ഉയർപ്പിന്റെ കാലഘട്ടമാണ്, ഒരു സുപ്രഭയാണ്. ഉയർപ്പിന്റെ പ്രാർത്ഥനകളിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രകൃതി പുഷ്പങ്ങളാലും പൂക്കളാലും കായകനികളാലും നിന്നെ പ്രസാദിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ നിനക്ക് കാഴ്ചകളെ അർപ്പിക്കുന്നു. ഉയർപ്പാണല്ലോ രക്ഷണീയ പ്രവർത്തനത്തിന്റെ ഫലം, പാതാളകോട്ടകളെ തകർക്കുന്ന പുരുത്ഥാനം. ഉയർപ്പിന് മുമ്പും പിൻപുമുള്ള ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഇത് സുവ്യക്തമാണ്. നമ്മിൽ നിന്നും സഭ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ദ ഫോർത്ത് ഈസ് ദ ടൈം ഓഫ് റിസറക്ഷൻ, ഈസ്റ്റർ. ഈസ്റ്റർ എന്നുള്ള വാക്ക് സത്യത്തിൽ സഭയുടെ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കല്ല കേട്ടോ. പുനരുത്ഥാനം എന്നുള്ള വാക്ക് കെന്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഈസ്റ്റർ എന്നുള്ളത് ഇഷ്ടാർ എന്ന ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായ കാര്യമാണ്. തർക്കവിതർക്കങ്ങൾക്കൊന്നുമില്ല, ഈസ്റ്റർ എന്നുള്ള വാക്ക് സഭയുടെ ഔദ്യോഗിക വാക്കേ അല്ല. പിന്നെ മനസ്സിലാകാനും ഇപ്പൊ കലണ്ടറുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സഭയുടെ പഴയ രേഖകളിലും പ്രമാണങ്ങളിലും ഔദ്യോഗികമായ കാര്യങ്ങളിലുമെല്ലാം ഫീസ്റ്റ് ഓഫ് റിസറക്ഷൻ കെമ്പ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉയർപ്പിന്റെ പെരുന്നാൾ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലാകാനായിട്ട് ഈസ്റ്റർ എന്നുള്ളത് വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പോകട്ടെ. In one of the prayers of Easter, it is written, just as nature pleases you with flowers, blossoms and fruits and produces, we offer gifts to you. It is Easter that is the fruit of all the salvific works, the resurrection that shall taste the battlements of hell. This is clearly evident in the action of the disciples before and after the resurrection. ഉയർപ്പ ഏറ്റവും വലിയ പ്രത്യാശ. ഉയർപ്പ മരണത്തെയും വെന്ന് ഉയർത്തുകയാണ്. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ല് തകർന്നാകയാൽ ഇനി തെല്ലും ഭയമെന്നിയെ മൃത്യുവിനെ നമ്മൾ എന്ന ചെയ്യുക, വെല്ലുവിളിക്കുകയാണ്. കാരണം കർത്താവ് ഉത്ഥാനം ചെയ്തു. നമ്മൾ വളരെ സന്തോഷത്തോടെ ഏറ്റു പറയും, നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു, അല്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ജനമെല്ലാം പറയും അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഏറ്റു പറയുന്ന കാലഘട്ടം. ദ ഫിഫ്ത് ഈസ് ദ സീസൺ ഓഫ് ദി പെന്തക്കോസ്റ്റ്. വാട്ട് ഒക്കേഴ്സ് ഇൻ പെന്തക്കോസ്റ്റ്. ഉയർപ്പിന് ശേഷമുള്ള കുറെ ഞായറാഴ്ചകളും ഉണ്ട് കേട്ടോ. ഉയർപ്പ് എന്ന് പറയുന്ന ഒരു ഞായറാഴ്ച മാത്രമല്ല ഉയർപ്പ്, ഉയർപ്പിന് ശേഷമുള്ള കുറച്ച് ഞായറാഴ്ചകൾ. പിന്നീട് പെന്തക്കോസ്റ്റിലേക്ക് വരിക, 50 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്റ്റിലേക്ക് വരിക. ദ ഫിഫ്ത് സീസൺ ഈസ് ഓഫ് പെന്തക്കോസ്റ്റ്. What occurs in Pentecost is the gathering of power by us, the children of the resurrection, by drawing strength from the word and from the holy body and blood and bearing fruit through the power of the Holy Spirit. Pentecostiyude kaalagattathil uyarpinte makkalaya nammal vajanathil ninnum tirichariya rakthathil ninnum shakti aarjiche parishuddhaatma shaktiyode phalam kaaikkunnathine shakti ശേഖരണമാണ് പെന്തക്കോസ്തായിൽ നടക്കുന്നത്. അവിടെ നിന്ന് ശക്തി പ്രാപിച്ച് ഉയർപ്പിന്റെയും പെന്തക്കോസ്തയുടെയും മക്കളായി നമ്മളോട് അടുക്കുന്നവരെ ദൈവരാജ്യം മക്കളാക്കി തീർക്കുവാനായിട്ടാണ് കത്തി നിൽക്കുന്ന ധൂപക്കുറ്റി കുറെ കഴിയുമ്പോൾ ചാരം മൂടിയിരിക്കും. ചാരം മൂടിക്കളഞ്ഞ് ജ്വലിപ്പിച്ച ശേഷം പുതിയ കരികൾ ഇട്ടാൽ ജ്വലിച്ചവയിൽ നിന്ന് അവയും ജ്വലിക്കപ്പെടും. നാം നമ്മെ തന്നെ ജ്വലിപ്പിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ. പിന്നെ ആ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതാണ് പെന്തക്കോസ്തി കാലഘട്ടത്തിൽ നടക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നമ്മളിൽ നടക്കണം എന്നുള്ളതാണ് സഭ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ താഴോട്ട് വരുമ്പോൾ അത് പഠിക്കുക. എന്നാലിപ്പം മനസ്സങ്ങ് പറയുന്നതുകൊണ്ടൊന്ന് വായിച്ചേ. എബ്രായീം ലേഖനം 12-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം വായിച്ചേ. എവിടുന്നായി തീരി കിട്ടുന്നതെന്ന്. എബ്രായർ 12-ന്റെ അവസാനത്തെ വാക്യം.
നമ്മുടെ
ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അഗ്നി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് ഇറങ്ങി വസിക്കണം. അതാണ് പെന്തക്കോസ്തിയുടെ കാലഘട്ടം, 5-ാമത്തേത്. 6-ാമത്തെ കാലഘട്ടം തേജസ്കരണത്തിന്റേതും വാങ്ങിപ്പിന്റേതുമാണ്. ട്രാൻസ്ഫിഗറേഷൻ, സീസൺ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, തേജസ്കരണ കാലഘട്ടം. അതും ദൈവമാതാവിന്റെ വാങ്ങിപ്പും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ ഓർക്കുന്നത്. തമ്പുരാനെ പറ്റ അമ്മയും ശിഷ്യന്മാരെയും വിശുദ്ധന്മാരെയും ഓർക്കുകയും അവരുടെ പ്രാർത്ഥനാ സഹായങ്ങൾ പ്രാപിക്കുകയും അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരെ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളവരാകുവാനും അവർ കർത്താവിനെ അനുകരിച്ചതുപോലെ കർത്താവിനെയും അവരെയും അനുകരിപ്പാനുമുള്ള കാലഘട്ടമാണ്. നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം, വിശുദ്ധരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പല ആവർത്തി കൊണ്ടെടുത്തിട്ടുണ്ട്. ആരാണ് വിശുദ്ധന്മാർ എന്നൊക്കെയുള്ളത്, എന്തിനായി വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനനുസ്മരിക്കുന്നേ? യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ പ്രഭവാദി സവീതം എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം അവരിൽ നിന്ന് പ്രാർത്ഥിക്കുക, നമ്മളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങി പുറകെ നിൽക്കുവാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ചെല്ലണം. ദാറ്റ് മീൻസ് ഞാനും നിങ്ങളും അവരെ പോലെ ആയിത്തീരുക. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യർക്ക്, പരിശുദ്ധ അമ്മ, നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യസ്ത്രീയ, പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ട് സമർപ്പിച്ചു കൊടുത്തപ്പം ദൈവം വിശുദ്ധയാക്കി മാറ്റി. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വിശുദ്ധരായി നമ്മളെ തീർക്കുവാനായിട്ട അവര് വിശുദ്ധരെന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പകരം പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല വിശുദ്ധന്മാർ, ശുദ്ധിമതികൾ. കേട്ടോ, ഒറ്റ വാക്കിൽ പറഞ്ഞ ഇതാ വിശുദ്ധീകരണം. നമുക്ക് പകരം പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല, പിന്നെയോ അവർ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവരാണ് വിശുദ്ധന്മാർ, അവരാണ് വിശുദ്ധന്മാരെന്ന് 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്താ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടി, അവർ വിശുദ്ധന്മാർ തന്നെ, തിരുവചനം പറയുന്ന അവർ വിശുദ്ധന്മാരാണെന്ന്. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അപ്പൊ ദൈവപ്രസാദമുള്ളവർ വിശുദ്ധന്മാരാ, ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചവര് അവർ വിശുദ്ധന്മാരാ. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. അതടുത്ത ഭാഗം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വന്നോളൂ. ഒരു വിശുദ്ധന്മാരാണ്, ശുദ്ധിമതികളാണ്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും അവരെ പോലെ ആയിത്തീരാനായിട്ടാ, കേട്ടോ, നമ്മളും അവരെ പോലെ ആയിത്തീരാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. പരിമല മാഗ്രിഗോറിയോസ് ദീവന്നാസിയോസ് ഇവരൊപ്പം, അവരൊപ്പം. അതാണ് ഈ വിശുദ്ധരെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോടൊപ്പം ചെല്ലണം. യു മസ്റ്റ് ബിക്കം എ സെയിന്റ്, അതാ സഭയെ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും വിശുദ്ധരായിത്തീരണം, അതിലേക്ക് ഉള്ള വിളിയാണ് ഇതെന്നുള്ളത് ഓർക്കുക. അതാണ് തേജസ്കരണത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അവരുടെ ജീവിതപാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നു, അവരെ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിത്തീരുന്നു. അതാണ് 6-ാമത്തെ കാലഘട്ടം, സീസൺ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നുള്ളത്. പിന്നീട് ദ റീഡിങ്സ് ഓഫ് ദി സെവൻത് സീസൺ ആർ ഓൾ എ ബിറ്റ് ഹാഷ്. ദേ ആർ ദ വീക്സ് following the Sliba week, binding of the cross. This is a period when we are expected to undertake a retrospection as individuals, as church, and as a society. We are also reminded of the second coming of the Lord. In this, our relationship with Lord, our relationship with others, the transparency that we maintain in the financial matters, a warning against loving anything more than our love for the Lord, the relevance of forgiving our brother, etc., become matters for the celebration. സ്ലീബായ്ക്ക് ശേഷമുള്ള ആഴ്ചകളാണ് പിന്നീട് 7-ാമത്തെ സ്ലീബാ കാലഘട്ടമാണ്. സെവൻത് സീസൺ അത് സ്ലീബാ കാലമാണ്. ആ 7-ാമത്തെ കാലഘട്ടത്തിൽ സ്ലീബായ്ക്ക് ശേഷമുള്ള ആഴ്ചകളിൽ ഓർക്കുന്ന വ്യക്തിയായും സഭയായും സമൂഹമായും ഒരു തിരിഞ്ഞുനോട്ടം പ്രതീക്ഷിക്കുന്ന ആഴ്ചകളാണ്. കർത്താവിന്റെ 2-ാമത്തെ വരവിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൽ കർത്താവുമായുള്ള ബന്ധം, മറ്റുള്ളവരുമായുള്ള ബന്ധം, ധനം കൈകാര്യം ചെയ്യുന്നതിനുള്ള സുതാര്യത, ദൈവത്തെക്കാൾ മറ്റുള്ളവനെ സ്നേഹിക്കുന്നവർക്കുള്ള ശാസന, സഹോദരനോട് ക്ഷമിക്കുന്നതിന്റെ പ്രസക്തി, എല്ലാം തന്നെ ചിന്താ വിഷയമായിട്ട് തീരുന്നു. ഇതാണ് 7 സീസൺ. ഏതൊക്കെ 7 സീസൺ പറഞ്ഞത്? 1-ാമത്തേത് ഏത് കാലഘട്ടമാണ്? ശുദ്ധീകരണത്തിന്റെ കാലഘട്ടം. ആ 1-ാമത്തേത് ശുദ്ധീകരണത്തിന്റെ അറിയിപ്പിന്റെ കാലം. അതായത് ഉദയശിത്വം മുതലുള്ള ശുദ്ധീകരണം എന്നുള്ള ആഴ്ച മുതൽ വരുന്നത് അറിയിപ്പ് കാലം. ദ സീസൺ ഓഫ് അനൗൺസിയേഷൻ. സെക്കൻഡ് വൺ ഈസ് സീസൺ ഓഫ് എപ്പിഫനി. തേർഡ് വൺ ഈസ് സീസൺ ലണ്ടൻ സീസൺ. ഫോർത്ത് വൺ ഈസ് ഉയർപ്പ് കാലഘട്ടം. സീസൺ ഓഫ് റിസറക്ഷൻ. ഫിഫ്ത് വൺ ഈസ് സീസൺ ഓഫ് പെന്തക്കോസ്തി, പെന്തക്കോസ്തി കാലഘട്ടം. പിന്നീട് തേജസ്കരണ കാലഘട്ടമാണ് സിക്സ്ത് വൺ ഈസ് ട്രാൻസ്ഫിഗറേഷൻ. സെവൻത് വൺ ഈസ് ദ സീസൺ ഓഫ് സ്ലീബ, സ്ലീബയുടെയും കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഉണർന്നിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, അതാണ് പിന്നീട് ഈ സ്ലീബ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് കൽപ്പിക്കുന്നുണ്ട്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. പാമ്പിന്റെ പ്രത്യേകത അറിയാം, എന്തുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും പറഞ്ഞാൽ അറിയാവോ? നമ്മൾ ഈ ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയാ കേട്ടോ. എന്താ പാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാമ്പിന് ചെവിയില്ല. പിന്നീട് പാമ്പ് എങ്ങനെയാ ഈ അതിന്റെ സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അതറിയുന്നത് ശരീരത്തിൽ, അതായത് കിലോമീറ്ററുകൾ അപ്പുറം അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ തള്ളവിരലും കൊണ്ട് നിലത്തൊന്ന് തട്ടിയാൽ അതുവരെ അറിയാനായിട്ട് പാമ്പിന് സാധിക്കും. അതിന്റെ ത്രൂ ബോഡി, അതിലൂടെയാ. പാമ്പിന് ചെവിയില്ല, അതുകൊണ്ടാണ് ചെവി അടഞ്ഞ പൊട്ടയാണെങ്കിൽ പോരാകുന്നു തിരുവചനം പറയുന്നത്. ചില പാമ്പിനൊക്കെ ചെവിയുടെ ചെവി എന്ന് പറയുന്നത് ഇല്ല, എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ ചെവിയുടെ ഭാഗത്ത് ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു പാടോ അല്ലെങ്കിൽ വല്ലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 90% പാമ്പുകൾക്ക് ചെവിയില്ല, അതിങ്ങനെയാണ് അതിന്റെ അറിയുന്നത്. അതുകൊണ്ട് തിരുമേനി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാമ്പിന്റെ പ്രത്യേകത നാം അറിഞ്ഞിരിക്കണം, അതിന് ചെവിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ അവയവങ്ങൾ വഴിയും അവരെ സാന്നിധ്യം അത് അറിഞ്ഞിരിക്കും. അത്രയ്ക്ക് ജാഗ്രതയും ഉണർവുമാണ് പാമ്പിന്. അത് വിശുദ്ധ വിളിക്കോ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധി ആരെങ്കിലും ഓടിച്ചിട്ട് കടിക്കാനുള്ള ബുദ്ധിയല്ല, നമ്മുടെ ബുദ്ധി അതാ. നമുക്ക് ഇച്ചിരി വിഷം ഉണ്ടെങ്കിൽ നമ്മളിവിടെ വിഷം ചീറ്റിക്കാവോ ഉടെല്ലാം ചീറ്റിക്കും, ഏതോനെയൊക്കെ കടിക്കാവോ ഉടെല്ലാം കടിക്കും, അതൊക്കെ നമ്മുടെ ബുദ്ധി. പക്ഷെ പാമ്പിന്റെ ബുദ്ധി അവരന്റെ സാന്നിധ്യം അറിഞ്ഞ് അത് അവിടുന്ന് മാറി രക്ഷപ്പെടുക, അതാ. പിശാചിന്റെ സാന്നിധ്യം അറിഞ്ഞ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള വിളിയാണ് പാമ്പിനെ പോലെ ജാഗ്രതയുള്ളവരായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ. അതല്ലാതെ ഓടിച്ചിട്ട് കൊത്താനായിട്ടല്ല, നമ്മുടെ ഈ കൊത്തു മാത്രമേ നടക്കുന്നുള്ളൂ. എവിടൊക്കെ ഇട്ട് കൊത്താവോ അവിടെ ആയിട്ട് കൊത്തുക. അപ്പൊ ഈ നോയമ്പിന്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെടണം. ഈ പൈശാചികന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ടാ പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുന്നത്. ഏകദേശം 7 ആഴ്ചകൾ വീതം ഓരോ കാലഘട്ടത്തിനുമുണ്ട്. ചിലപ്പോൾ ചിലത് കൂടിയും കുറഞ്ഞു വരിക്കും. ഓരോ കാലഘട്ടത്തിനും യോജിക്കുന്നവയായിരിക്കും പഴയ നിയമത്തിൽ നിന്നും ശ്ലേഹന്മാരുടെ എഴുത്തുകളിൽ നിന്നും ഏവങ്കേലിയോനിൽ നിന്നും ഒക്കെ വായിക്കുന്നത്. ഞായറാഴ്ച പെരുന്നാളുകൾ വന്നാൽ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ, 7 ആഴ്ചകൾ വീതമുള്ള 7 7 49 ഒരു വർഷം നമുക്കറിയാം. 52 54 ഞായറാഴ്ചയാണ് വരുന്നത്. അതിനകത്ത് ചിലത് ഇച്ചിരി കൂടി ഇച്ചിരി കുറഞ്ഞൊക്കെ ആയിരിക്കും. അത് ലിറ്റർജിക്കൽ ഇയർ നമ്മൾ ക്രമീകരിക്കുന്നതനുസരിച്ച്, ഈസ്റ്ററിന്റെ ദിവസങ്ങളൊക്കെ ക്രമീകരിക്കുന്നതനുസരിച്ച് അതിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാകും. എന്നാലും പൊതുവെ ഒരു 7 ഞായറാഴ്ചകൾ വീതമുള്ള 7 സീസണായിട്ടാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. അത്ര മനോഹരമല്ലേ? ഒരു ഒരു ദിവസം എത്ര എത്ര യാമപ്രാർത്ഥനയുണ്ട്?
7.
ഒരു വർഷം എത്ര സീസണുണ്ട്? 7. അപ്പൊ 7. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഇനിയും ആരാധന നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കണം കേട്ടോ. 7 എന്ന് പറയുന്നത് എന്തിന്റെ സംഖ്യ എന്നറിയ? പൂർണതയുടെ സംഖ്യ, പൂർണതയുടെ സംഖ്യ. അങ്ങനെയാ. അപ്പോൾ ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയും കൂടെ പറയുന്നു. ഓരോ ഞായറാഴ്ചയും ഞായറാഴ്ച അഥവാ പെരുന്നാളുകൾ വന്നാൽ, പെരുന്നാളുകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ ഒക്കെ പെരുന്നാളുകളാണ്. ആ പെരുന്നാളുകൾ വന്നാൽ ഞായറാഴ്ചയ്ക്കാ പ്രസക്തി. നമുക്ക് അമേരിക്കയിലെ സാഹചര്യത്തില് ഞായറാഴ്ച മാത്രമേ ഇപ്പൊ പെരുന്നാൾ നടത്താൻ പറ്റുള്ളൂ. ഇടദിവസം കൊണ്ട് നടത്തി കഴിഞ്ഞാൽ ആളൊന്നും കാണുകയില്ല, അതുകൊണ്ടാണ് ഇവിടെ നടത്തുന്നത്. പക്ഷെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇടദിവസം വന്നാൽ അന്നായിരിക്കും പെരുന്നാൾ നടത്തുകയുള്ളൂ. ഞായറാഴ്ച കഴിവതും പെരുന്നാൾ അങ്ങ് ഒഴിവാക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ പെരുന്നാളുകളുടെ പെരുന്നാളാണ് നമ്മൾ ഞായറാഴ്ച. 52 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 52 ഞായറാഴ്ച, 54 ഞായറാഴ്ച ഉണ്ട്, 54 ഞായറാഴ്ചയും ഉത്ഥാന പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയല്ല. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ പെരുന്നാൾ വെക്കാറില്ല. നീ ഇപ്പൊ ഈ തിയോളജി പഠിച്ചിട്ട് ഉടനെ വികാരിയച്ഛൻ്റെ അടുത്തിട്ട് പോകണം കേട്ടോ. ഇനി തൊട്ട് ഞായറാഴ്ച ഇവിടെ പെരുന്നാൾ നടക്കുകയില്ല. ഞങ്ങൾ MMEC ഇപ്പൊ എല്ലാ സംഗതി എല്ലാം പഠിച്ചാ വന്നേക്കുന്നത് എന്നൊന്നും പറഞ്ഞ് അവിടെ പോയി വെല്ലുവിളിക്കൊന്നും ചെയ്യരുത്. ഇവിടെ ഞായറാഴ്ച പെരുന്നാൾ നടക്കുകയുള്ളൂ, മനസ്സിലാകാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഉയർപ്പ് പെരുന്നാളിന്റെ 52 പെരുന്നാളുകളാണ് ഓരോ ഞായറാഴ്ച, അത് കഴിഞ്ഞ് മറ്റ് പെരുന്നാളുകളുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് അടുത്തത് പറയുന്ന പ്രൊമിയോൻ സദറ റീഡിംഗ് ആണ്. പ്രീമിയർ സെറ റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കണ്ടന്റ് ഏത് രീതിയിലായിരിക്കും പൊതുവെ എന്നുള്ളത് ഞായറാഴ്ചയിൽ പ്രീമിയർ സെറ വായിക്കുന്നതിന്റെ കാര്യം. വിശുദ്ധ കുർബാനയിൽ യോഹനാന്റെ സുവിശേഷം റീഡിങ്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റീഡിങ്സില് ലക്ഷണറിയുടെ കാര്യം എപ്പോ പറഞ്ഞത്, ആ 7 സീസണായിട്ട് തിരിച്ച് ലക്ഷണറി വായനകൾ ഓരോ ആഴ്ചയിലും വെച്ചേക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ നമ്മള് സഭയുടെ ഒരു ലിറ്റർജിക്കൽ ഇയറും അങ്ങനെ അങ്ങ് പഠിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും റീഡിങ്ങിലേക്ക് തന്നെയാണ് വരുന്നത്. ആ റീഡിങ്ങിൽ ഇനിയും വായിക്കാനുള്ളത് പ്രമേയ സദറകൾ വായിക്കുന്നതിനെ പറ്റിയ തിരുമേനി വിശദമാക്കുന്നു. ആ പ്രമേയ സദറ റീഡിങ്ങില് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന എന്ന് നമുക്ക് അവിടെ നിന്നും പഠിക്കാം. തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഇത് പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞ എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് 17 അധ്യായം തുടങ്ങുന്നു. അപ്പോ എവിടേക്ക് നോക്കിയാ പറഞ്ഞെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്നാ, സ്വർഗത്തിലേക്ക് നോക്കി പറയുന്നതാണ് പ്രാർത്ഥന. അതായത് സ്വർഗത്തിലെ നമ്മുടെ അപ്പനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. മക്കൾ അപ്പനോട് എന്ന പോലെ, അല്ലെങ്കിൽ മക്കൾ അമ്മയോട് ആ ബഹുമാനവും ഭയവും ആദരവും ഒക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനയിൽ. ഇന്നത് ഇല്ലെന്നുള്ളത് വേറെ കാര്യം. കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ യൂത ഒറ്റിക്കൊടുക്കാൻ പോയ കാര്യം, ശീമോൻ തള്ളിപ്പറയാൻ പോയ കാര്യം, യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ളവർ ഓടിപ്പോകുന്ന കാര്യം എല്ലാം കർത്താവിന്റെ മനസ്സിലുണ്ട്. എന്നാൽ ഇതെല്ലാം മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും പറഞ്ഞില്ല. എന്നാ പറഞ്ഞെന്നറിയാം? 3 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ കാര്യം, പിതാവേ നിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. രണ്ടാമത് പറയുന്നത്, അത് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 1 വാക്യത്തിലാണ്. 17:15 പറയുന്നു, ഒന്ന് വായിച്ചേ 15 വാക്യം വായിച്ചു.
അവരോ ലോകത്തിൽ നിന്നും എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്.
അപ്പൊ അതിന്റെ രണ്ടാമത് അപേക്ഷ എന്നാ, തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ദുഷ്ടന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന് പറയുക. ഇനി 3 പറയുന്ന 20 വാക്യം,
ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
അപ്പൊ അപേക്ഷിച്ച ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. 1, പിതാവിന്റെ നാമം മഹത്വപ്പെടുത്തുക, പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുക. 2, പ്രിയപ്പെട്ടവരെ പിശാചിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം. 3, ഇവര് മാത്രമല്ല ഇനിയും ദൈവ യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് വരുന്നവർ, വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും അപേക്ഷിക്കുക, ഫ്യൂച്ചറിലേക്കുള്ളവർക്കും വേണ്ടി അപേക്ഷിക്കുക. അപ്പൊ കർത്താവിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ, യൂത ഉണ്ടായിരുന്നു, പത്രോസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രാർത്ഥന? കർത്താവേ, ആ യൂത എന്നെ വിശ്വസിച്ച്, ഞാൻ അവനെ വിശ്വസിച്ച് നല്ല ഒരുത്തനാണെന്ന് കരുതി ഞാൻ വിളിച്ച ആണല്ലോ കർത്താവേ, അവൻ 30 60 എന്ന് അറിയാൻ മേല, വെള്ളിക്കാശിന് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോവാണെന്ന് നീ അറിയുന്നല്ലോ കർത്താവേ, ഇന്ന് ഉച്ചക്ക് 1:30 ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രിയില് നാളെ നേരം വിളക്കുമ്പോ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയുന്നല്ലോ കർത്താവേ. ഇതൊന്നും പറഞ്ഞില്ല പ്രാർത്ഥനയിൽ കേട്ടോ. അപ്പൊ ഈ ഒത്തിരി ഇപ്പൊ നമ്മൾ ഒത്തിരി വിഷയമയം ആകുന്നുണ്ട് പ്രാർത്ഥനകളൊക്കെ. അത് ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ ആ പരിധി വിട്ടു പോകരുത് എന്നുള്ളത്. കർത്താവിന് ഇതൊന്നും അറിയാൻ മേലാത്ത പോലെ സമയവും AM PM ഒന്നും പറഞ്ഞ് കർത്താവിനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പോട്ടെ, അങ്ങനെ ആ പിതാ 3 പ്രാർത്ഥനകളാ, 3 കാര്യങ്ങളാ പ്രധാനമായിട്ടും, ബാക്കിയെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും ഇത്രയൊക്കെ ആണ്. പ്രാർത്ഥനയുടെ രീതിയും ഈ അടിസ്ഥാനത്തിലാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രമേയ സദറായിൽ നമ്മൾ വായിക്കുമ്പോഴും ഇതേ ഒരു സ്റ്റൈലിലാണ് പോകുന്നത്. പ്രമേയ സദറായി അങ്ങനെ തന്നെ, കർത്താവ് പാപരഹിതനായിരുന്നു എന്നാൽ കാർമ്മികനുമായിരുന്നു, സംബന്ധിക്കുന്നവരും മാനുഷിക ബലഹീനതയുള്ളവരാകിയാൽ കുറവുകളെയും കുറ്റങ്ങളെയും കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഏറ്റുപറഞ്ഞു മാത്രം. പക്ഷെ അടിസ്ഥാനം ഇത് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് എനിക്ക് തോന്നുന്നു ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ ആ ദൂക്കറ്റി വാഴുവിന്റെ കാര്യം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീരത്തില്ല. അത് ദൂക്കറ്റി വാഴുവിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഒരു 3-4 വാക്യങ്ങൾ വായിച്ചു നമുക്കൊരു അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഈ 3-4 വാക്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ധൂപാർപ്പണം നടത്തുന്നതെന്നുള്ള എന്റെ അടിസ്ഥാനപരമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ 3-4 വാക്യങ്ങൾ പറയണമെന്നുള്ളതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 8:21, Genesis 8:21.
യഹോവ സൗരത്തെ വാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളിച്ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാവുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല.
മതി, അപ്പൊ സൗരഭ്യ വാസനമാണ്. അപ്പൊ എപ്പോഴാണെന്നറിയാവോ? മുപ്പത്തി പുസ്തകം എട്ടെന്ന് പറയുമ്പോഴേ ഓർത്തോണം പ്രളയത്തിന് ശേഷമുള്ള കാര്യമാണ് എന്നുള്ളത്. 38 പ്രളയത്തിന്റെ കാര്യം പറയുന്നത്. അതിന്റെ ശേഷം നോഹയും പിള്ളേരും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നാ ചെയ്തു? ധൂവം വെച്ച് പ്രാർത്ഥിച്ചു. ധൂവം വെച്ച് പ്രാർത്ഥിച്ചപ്പോ സൗരഭ്യ വാസന മണത്തപ്പം ദൈവം തന്റെ ഇനിമേലിൽ ജനത്തെ നശിപ്പിക്കുകയെന്ന് ശപഥം ചെയ്തു. അതിനടയാളമായിട്ട് മഴവിൽ വെച്ചു. അതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ധൂവാർപ്പണം നടത്തുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ധൂവാർപ്പണം നടത്തുമ്പോൾ അതിന് ഫലമുണ്ട്. മാലാഖി 1:11 വായിച്ചേ. മാലാഖി 1:11
സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു.
മതി, എല്ലായിടത്തും എന്റെ നാമത്തിന് എന്നെ അർപ്പിച്ചു വരുന്നു. ധൂപവും നിർമ്മലമായ വഴിപാടും, കേട്ടോ, ദൈവനാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. ദൈവം അതിൽ പ്രീതിപ്പെടുന്നു. ഇനിയും പ്രീതിപ്പെടുമെന്ന് വായിച്ചേ. വെളിപാട് പുസ്തകം, ഇനിയും ഇതെല്ലാം പഴയ നിയമമാണ്. ഇനിയും പഴയ നിയമം ബോധ്യമില്ലാത്തവർക്ക് പുതിയ നിയമം ആയിരിക്കട്ടെ. വെളിപാട് 5:8 വായിക്കും. വെളിപാട് 5:8
വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻഭാഗം വീണു.
കുഞ്ഞാടിന്റെ മുമ്പാകെ എന്നാ ഉണ്ടാ വീണേ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വീണയുണ്ട്. കയ്യിൽ എന്നാ ഉണ്ടായിരുന്നു? പൊൻകലശം. പൊൻകലശം, ധൂപാർപ്പണം നടത്തിയ പൊൻകലശം. ഇനി ധൂപം വെച്ച ദൈവത്തിന്റെ സന്നിധി ചെല്ലുവോ? വായിച്ച് എപ്പോഴും വായിക്കുന്ന വാക്യം വായിച്ച് വെളിപാട് 8:3-4 വായിച്ച്. വെളിപാട് 8:3-4
മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു.
രണ്ട് കാര്യങ്ങൾ പറയുന്ന, ഒന്ന് ധൂവാർപ്പണം, 2 വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വാക്യം വീണ്ടും പറയുന്നു. വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്, ധൂവം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കി ബാക്കി വായിച്ച്
ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി.
കണ്ടതാ കാര്യം, രണ്ടും കേറും. ദൈവസന്നിധി കേറും, ധൂപവും കേറും, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും കേറും. വിശുദ്ധന്മാരും ഉണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൂപാർപ്പണമുണ്ട്, ഇതെല്ലാം കേറും. ദൈവപ്രസവിത്രി കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം. ഇത് ദൈവസന്നിധി കേറും, കേട്ടോ, വചനമാ. ദൈവസന്നിധി കേറും, അത് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കി ശാന്തമ്മ ആന്റി അനൗൺസ്മെന്റ് ഒക്കെ പറയാനുണ്ടല്ലോ, ഒക്കെ പറഞ്ഞാട്ടെ.
താങ്ക് യു അച്ഛൻ, വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. അച്ഛന്റെ പ്രസംഗവും ബുധനാഴ്ചത്തെ പ്രസംഗവും ഒക്കെ എപ്പോഴും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ പ്രാവശ്യവും പ്രസംഗം കേൾക്കുമ്പോൾ അതാണ് മനസ്സിൽ വരുന്നത്. ഇത്രയും അറിവ് ഞങ്ങൾക്ക് പകർന്നു തരാൻ കഴിവുള്ള വേറെ ആരുണ്ട്? ഞങ്ങൾ പറയുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങൾക്ക് സന്നദ്ധനായിട്ട് മുമ്പോട്ട് വരുന്നു. അച്ഛന് വളരെയധികം ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ മറ്റേ പകുതി നോയമ്പ് കഴിഞ്ഞു. ഇതുവരെ നോയമ്പ് നോക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഇനിയെങ്കിലും നോക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ ഞാനൊരു തിരുമേനിയുടെ ഒരു കൽപ്പന അയച്ചിരുന്നു, അതെല്ലാവർക്കും കിട്ടിക്കാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ രജിസ്ട്രേഷൻ ഫീയും അതുപോലെ നവതി ചാരിറ്റി ഫണ്ടിലേക്കുള്ള ഡൊണേഷനും 31 മുമ്പ് അയച്ചു തരണേ എന്ന് ഒരു അഭ്യർത്ഥന കൊണ്ടുണ്ട്. അതുപോലെ അടുത്ത ആഴ്ച നമുക്ക് 2 ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. താങ്ക് യു ഫോർ ഓൾ ലിസണിങ് ടു.
ഓക്കെ, താങ്ക് യു. ബെന്നിയച്ചനുണ്ടോ എന്നാ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള ശ്രീബായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരമുക്കിലും കാലമുക്കും എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേ. മറച്ചുമോ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹ ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ, അവിടുത്തെ സംസർഗം അവകാശം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവെ, ഞങ്ങളുടെ പഠന ക്ലാസ്സുകളുടെ മേലും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഇപ്പോഴും എപ്പോഴും എന്നും വന്നേക്കും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ.
താങ്ക് യു. ഗുഡ് ഈവനിംഗ് ടു എവരിവൺ.